ദൈവനാമത്തിന് മഹത്വം. ഈ വചനധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് 12-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. അപ്പസ്തല പ്രവൃത്തികൾ 18:23 മുതൽ 21:20 വരെയുള്ള ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് വിശുദ്ധ പൗലോസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ്. 2-ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം പൗലോസ് അന്ത്യോക്യയിൽ കുറേ നാൾ താമസിച്ചതായി 18:23 കാണുന്നു. 53 മുതൽ 57 വരെ നീണ്ടുനിന്ന 3-ാമത്തെ മിഷണറി യാത്രയും ആരംഭിച്ചത് അന്ത്യോക്യയിൽ നിന്നുമാണ്. ഗലാത്യ, ഫ്രുഗ്യ എന്നിടങ്ങളിലൂടെ സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ച ശേഷം അദ്ദേഹം എഫേസോസിൽ എത്തിച്ചേർന്നു. ഈ തുറമുഖ പട്ടണം ഏഷ്യ മൈനറിലെ ഒരു പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു. കെയ്സ്റ്റർ എന്ന നദീമുഖത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ പട്ടണം ഏഷ്യയുടെ ഭണ്ഡാരം എന്നും ഏഷ്യ മൈനറിന്റെ പ്രവേശന കേന്ദ്രമെന്നും അറിയപ്പെട്ടിരുന്നു. വളരെ സുഖകരമായ കാലാവസ്ഥ ഉൾക്കൊണ്ടിരുന്ന എഫേസോസിലെ ജനങ്ങൾ സുഖലോലുപരും സംഗീതം, നൃത്തം എന്നിവയിൽ താല്പര്യമുള്ളവരും ആയിരുന്നു. പ്രതാപശാലികളായ പുരുഷന്മാരും സർവാഭരണ വിഭൂഷിതരായി സഞ്ചരിച്ചിരുന്ന സ്ത്രീകളും എഫേസോസിന്റെ പ്രൗഢിയെ വെളിപ്പെടുത്തുന്ന വസ്തുതകളായിരുന്നു. മന്ത്രവാദത്തിന്റെയും വിഗ്രഹ നിർമ്മാണത്തിന്റെയും കേന്ദ്രമായിരുന്ന എഫേസോസിൽ ഉണ്ടായിരുന്ന ഡയാന അഥവാ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം പ്രാചീന ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അർത്തമീസ് മഹാദേവിയുടെ ബിംബം ദ്യോവിൽ നിന്നും വീണുകിട്ടിയതാണെന്ന് ജനം വിശ്വസിക്കുകയും അതിനെ സമൃദ്ധിയുടെ പ്രതീകമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. അത് ആകാശത്ത് നിന്നും വീണ കത്തിത്തീരാത്ത ഒരു ഉൽക്ക കഷണം ആയിരുന്നു. കളിമണ്ണും മണലും ചേർന്ന മിശ്രിതം കൊണ്ടുണ്ടാക്കുന്ന ദേവിയുടെ വിഗ്രഹങ്ങൾ പട്ടണത്തിലെ വൻ കച്ചവട വസ്തു ആയിരുന്നു. ഈ ദേവിയുടെ പേരിലുള്ള എഫേസ്യ ലിപികൾ വിൽപ്പനയ്ക്ക് ലഭിച്ചിരുന്നു. മന്ത്രശക്തിയുള്ള ഈ ഏലസുകൾ യാത്രാ സുരക്ഷിതത്വം, വ്യാപാരാഭിവൃദ്ധി, സന്താനലബ്ധി, രോഗനിവാരണം മുതലായവയ്ക്ക് ഉതകുമെന്ന് വിശ്വസിക്കുകയും അത് വാങ്ങിക്കുവാനായി ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ആളുകൾ വരികയും ചെയ്തിരുന്നു. പൗലോസിന്റെ ഈ സുവിശേഷ പ്രചരണ യാത്രയിലെ പ്രധാന കേന്ദ്രം എഫേസോസ് ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും തന്നെ അവിടേക്ക് നയിക്കുകയും ചെയ്യുകയായിരുന്നു. 2-ാം മിഷണറി യാത്രയുടെ അവസാനത്തിൽ പൗലോസ് എഫേസോസ് സന്ദർശിക്കുകയും കൊരിന്തിൽ നിന്നും തന്നോടൊപ്പം വന്ന അക്വിലാസ് ദമ്പതികളെ അവിടെ വിട്ടിട്ട് കൈസര്യയിലേക്ക് പോകുകയും ചെയ്ത വിവരം 18:18 മുതൽ 21 വരെയുള്ള ഭാഗത്ത് കാണുന്നു. ഈ ദമ്പതികൾ പൗലോസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾക്ക് എപ്രകാരം വഴിയൊരുക്കിയെന്ന് 18:24 മുതൽ 28 വരെയുള്ള ഭാഗം വ്യക്തമാക്കുന്നു. അക്വിലാസ് ദമ്പതികൾ എഫേസോസിലായിരിക്കുന്ന വേളയിൽ അലക്സാന്ദ്രിയക്കാരനും അപ്പല്ലോസ് എന്ന പേരോടുകൂടിയവനുമായ ഒരു യഹൂദ പണ്ഡിതൻ അവിടെയെത്തി. പഴയ നിയമ തിരുവഴുത്തുകളിൽ സാമർഥ്യവും വാഗ്വൈഭവുമുള്ള അവന് കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചിരുന്നു. എന്നാൽ എല്ലാ സുവിശേഷ സത്യങ്ങളും പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അവൻ ആത്മാവിൽ എരിവുള്ളവനായി പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു. അവന്റെ പ്രസംഗം കേട്ട അക്വിലാസ് ദമ്പതികൾ അവനെ സ്വീകരിക്കുകയും ക്രിസ്തുവിന്റെ മാർഗം അധികം സ്പഷ്ടമാക്കി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. വിനയപൂർവം സുവിശേഷ സത്യങ്ങൾ അംഗീകരിച്ച ഈ വേദപണ്ഡിതൻ ആഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവിടെയുള്ള ശിഷ്യന്മാർ അവനെ കൈക്കൊള്ളേണ്ടതിന് എഴുതുകയും ചെയ്തു. ആഖായ പ്രവിശ്യയിലെ തന്റെ ശുശ്രൂഷ എത്രമാത്രം പ്രയോജനപ്പെട്ടുവെന്ന് പിൽക്കാലത്ത് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിലൂടെ വ്യക്തമാകുന്നു. പൗലോസ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. എഫേസോസിലെ ശുശ്രൂഷ കഴിഞ്ഞ് അപ്പല്ലോസ് ആഖായിലെ കൊരിന്തിൽ ആയിരിക്കുമ്പോഴാണ് പൗലോസ് എഫേസോസിൽ എത്തിയത്. അപ്പല്ലോസിന്റെ പ്രസംഗത്തിൽ കുറവായിരുന്ന കാര്യങ്ങളെ പൗലോസ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതായിട്ടാണ് പത്തൊമ്പതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് കാണുന്നത്. അവിടെയുള്ള ശിഷ്യന്മാർ യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം ഏറ്റിരുന്നവരും പരിശുദ്ധാത്മാവിനെ പറ്റി അറിവില്ലാത്തവരും ആയിരുന്നു. യേശുവിൽ വിശ്വസിച്ചുള്ള സ്നാനത്തെപ്പറ്റി പൗലോസിൽ നിന്നും മനസ്സിലാക്കിയപ്പോൾ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി 12 പേരോളം ആയിരുന്നു. 3 മാസത്തോളം സിനഗോഗിൽ ചെന്ന് പൗലോസ് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ടു. ജനത്തിനു മുൻപാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. ഇത് 2 വർഷത്തോളം തുടർന്നുകൊണ്ടിരുന്നതിനാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. ആ നാളുകളിൽ ദൈവം പൗലോസിനെ കൊണ്ട് അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യിച്ചു. അവൻ്റെ ശരീരത്തിൽ നിന്നും റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുചെന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്തു. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ദേശാന്തരികളായി നടക്കുന്ന ചില മന്ത്രവാദികൾ രോഗശാന്തി ശുശ്രൂഷയ്ക്കിറങ്ങിയ രസകരമായ സംഭവം 19-ാം അധ്യായത്തിൽ കാണാം. മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു ഇങ്ങനെ ചെയ്തു വന്നത്. ഒരിക്കൽ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഇവരിൽ 2 പേരോട് എതിർക്കുകയുണ്ടായി. യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങളാര് എന്ന് ചോദിച്ചുകൊണ്ട് ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ കീഴടക്കി ജയിച്ചു. അവർ നഗ്നരും മുറിവേറ്റവരുമായ ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി. എഫേസോസിലുള്ള സകല യഹൂദന്മാരും യവനന്മാരും ഇതറിഞ്ഞു ഭയപ്പെടുകയും യേശുവിൻ്റെ നാമം മഹിമപ്പെടുകയും ചെയ്തു. യേശുവിൽ വിശ്വസിച്ചവർ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്നവർ പലരും തങ്ങളുടെ പുസ്തകങ്ങൾ പരസ്യമായി ചുട്ടുകളഞ്ഞു. ഇങ്ങനെ എഫേസോസ് എന്ന പട്ടണം കേന്ദ്രമായി നിലയുറപ്പിച്ചുകൊണ്ട് ആസിയയിലെങ്ങും വചനം ശക്തിയായി പരന്ന് പ്രബലപ്പെട്ടു. തന്നോടൊപ്പം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന തിമോത്തിയോസ്, എരസ്തോസ് എന്നിവരെ മക്കദോന്യയിലേക്ക് അയച്ചിട്ട് പൗലോസ് കുറെ കാലം ആസിയയിൽ തന്നെ താമസിച്ചു. എതിരാളികൾ പലരുമുണ്ടെങ്കിലും തനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നു തന്നിരിക്കുന്നതിനാൽ പെന്തക്കോസ്ത് നാൾ വരെ എഫേസോസിൽ പാർക്കുവാൻ തീരുമാനിച്ച കാര്യം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ കത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 16:8-9. യേശുവിൻ്റെ സുവിശേഷം കേട്ടതിൻ്റെ ഫലമായി അനേകർ വിഗ്രഹാരാധന വിട്ട് ക്രിസ്ത്യാനികളായതിനാൽ ഈ മാർഗത്തെ ചൊല്ലി എഫേസോസ് പട്ടണത്തിൽ വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ഡെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തിയിരുന്നു. അവൻ തൻ്റെ ജീവനക്കാരെ എല്ലാം പൗലോസിനെതിരായി ഇളക്കി. എഫേസ്യരുടെ അർത്തമീസ് ദേവി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ജനം ബഹളമുണ്ടാക്കി. പൗലോസിൻ്റെ സഹയാത്രികരായിരുന്ന മക്കദോന്യക്കാരായ ഗായോസ്, അരിസ്തർഹോസ് എന്നിവരെ പിടിച്ചുകൊണ്ട് ജനം രംഗസ്ഥലത്തേക്ക് പാഞ്ഞു ചെന്നു. അവിടേക്ക് ചെല്ലുവാൻ ശ്രമിച്ച പൗലോസിനെ ശിഷ്യന്മാരും ആസ്യാധിപന്മാരിൽ ചില സ്നേഹിതന്മാരും തന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. പട്ടണമേധാവി ഇടപെട്ട് കലഹം ശമിപ്പിച്ച് ജനത്തെ ശാന്തമാക്കി പറഞ്ഞയച്ചു. 3 വർഷക്കാലത്തെ വിശ്രമരഹിതമായ പ്രവർത്തനത്തിലൂടെ നേടിയ ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് പൗലോസ് എഫേസോസിൽ നിന്നും മക്കദോന്യ പ്രവിശ്യയിലേക്ക് യാത്രയായി. അംഫിപ്പോലിസ്, അപ്പലോനിയ, ഫിലിപ്പിയ, തെസലോനിക്യ എന്നീ പട്ടണങ്ങൾ ഈ പ്രവിശ്യയിലാണ്. മക്കദോന്യ പ്രവേശി പ്രദേശങ്ങളിലുള്ള ജനത്തെ പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്തെത്തി അവിടെ 3 മാസം താൻ പാർത്തു. അവിടെ നിന്നും സുറിയയ്ക്ക് പോകുവാൻ താല്പര്യപ്പെട്ടുവെങ്കിലും തനിക്കെതിരായി യഹൂദന്മാരുടെ കൂട്ടുകെട്ടറിഞ്ഞ് മക്കദോന്യ വഴി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഫിലിപ്പിയിൽ നിന്നും കപ്പൽ കയറി 5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം പൗലോസ് ത്രോവാസിൽ എത്തി. ഈ സന്ദർഭത്തിൽ എഴുത്തുകാരനായ ലൂക്കോസും തന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്നുവെന്ന് 20-ാം അധ്യായത്തിലെ ഞങ്ങൾ എന്ന പ്രയോഗത്തിൽ നിന്നും മനസ്സിലാക്കാം. തനിക്ക് മുൻപായി തന്നെ യാത്ര ചെയ്ത് അവിടെ എത്തിയിരുന്ന മറ്റ് അനുയായികളോടുകൂടി 7 ദിവസം അവിടെ പാർത്തു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവിടെയുള്ളവർ ഒന്നിച്ചുകൂടി. പിറ്റേന്നാൾ യാത്രയാകുവാൻ തീരുമാനിച്ചിരുന്നതിനാൽ പൗലോസിൻ്റെ പ്രസംഗം പാതിരാ വരെ നീണ്ടു. അവിടെ കിളിവാതിലിൽ ഇരുന്നിരുന്ന യൂത്തിക്കോസ് എന്ന ഒരു യുവാവ് ഗാഠനിദ്ര പിടിച്ചു. നിദ്രാവിവശനായ അയാൾ 3-ാം തട്ടിൽ നിന്നും താഴെ വീണ് മരിച്ചു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീഴുകയും അവനെ ഉയർപ്പിക്കുകയും ചെയ്തു. നേരം പുലരുവോളം സംഭാഷിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു കാൽനടയായി അസോസിൽ എത്തി. തനിക്ക് മുൻപായി കപ്പൽ യാത്ര ചെയ്ത് അവിടെ എത്തിയിരുന്ന ലൂക്കോസിനോടും കൂട്ടരോടുമൊത്ത കപ്പൽ മാർഗം 40 മൈലോളം സഞ്ചരിച്ച് മിലേത്തോസിൽ എത്തി. മിലേത്തോസിൽ നിന്നും പൗലോസ് എഫേസോസിലേക്ക് ആളയച്ച് മൂപ്പന്മാരെ വരുത്തി. ആസിയയിലെ തൻ്റെ ഭൂതകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും തൻ്റെ ഭാവിയെപ്പറ്റിയും താൻ സ്ഥാപിച്ച സഭയുടെ ഭാവിയെപ്പറ്റിയും പ്രതിപാദിച്ചുകൊണ്ട് അന്ത്യയാത്ര പറഞ്ഞ രംഗമാണ് 20:18-35 വരെയുള്ള ഭാഗത്ത് ലൂക്കോസ് വിവരിക്കുന്നത്. തൻ്റെ വാക്കുകൾ ഏതൊരു ഹൃദയത്തെയും സ്പർശിക്കുന്നവയായിരുന്നു. വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ തനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചതും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതും താനവരെ ഓർമ്മപ്പെടുത്തി. തൻ്റെ വാക്കുകൾ ഇങ്ങനെ തുടർന്നു: ഇപ്പോൾ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. താൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൽ അവരുടെ ഇടയിൽ കടക്കുമെന്നും ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും അതുകൊണ്ട് ഉണർന്നിരിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു. 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി ഉപദേശം നൽകിയത് അവരെ ഓർമ്മപ്പെടുത്തി. ആരുടെയും ഒരു വസ്തുവകയും മോഹിക്കാതെ സ്വന്തം കൈകളാൽ അധ്വാനിച്ച് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഓർത്തുകൊണ്ട് അവർക്ക് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തതും താനവരെ ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ സംസാരിച്ചനന്തരം പൗലോസ് മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ ചെന്ന് അവനെ യാത്രയച്ചു. അവരെ വിട്ടുപിരിഞ്ഞ ശേഷം പൗലോസും കൂട്ടരും കപ്പൽ കയറി കോസ്, രോദോസ്, പത്തര തുടങ്ങിയ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് വാണിജ്യ കേന്ദ്രമായ സോരിൽ ചെന്നിറങ്ങി. അവിടെ അവർ ശിഷ്യന്മാരെ കണ്ടെത്തുകയും 7 ദിവസം അവരോടുകൂടെ പാർക്കുകയും ചെയ്തു. പൗലോസ് യെരുശലേമിൽ പോകരുതെന്ന് അവർ ആത്മാവിനാൽ പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും അവരോടൊപ്പം കടൽക്കരയോളം ചെന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് യാത്രയാക്കി. സോറിൽ നിന്നും തൊലോമായിസിലെത്തിയ അവർ അവിടെയുള്ള സഹോദരന്മാരോടൊപ്പം 1 ദിവസം പാർത്തു. പിറ്റേന്നാൾ കൈസേരയിലെത്ത എത്തിയ പൗലോസ് ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ ഭവനത്തിൽ എത്തി. പൗലോസ് ആ ഭവനത്തിൽ വളരെ നാൾ പാർത്തു എന്നാണ് 21:10 വാക്യത്തിൽ കാണുന്നത്. യെരുശലേമിലെ സഭയിലെ ഡീക്കനായിരുന്ന ഫിലിപ്പോസിനെ ദൈവം സുവിശേഷകനായി ഉയർത്തിയതും പിന്നീട് തന്നെ ശമരിയിൽ ഉപയോഗിച്ചതും ഷണ്ണനെ യേശുവിലേക്ക് നയിച്ചതും അസ്തോദിലും പരിസര പ്രദേശങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസര്യയിൽ എത്തിച്ചേർന്നതും നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. കൊർന്നല്യോസിന്റെ ഭവനം നിമിത്തം കൈസര്യയിലെ പ്രവർത്തനത്തിനുണ്ടായ നവോത്ഥാനം അവിടെ തുടർന്ന് പാർക്കുവാൻ ഫിലിപ്പോസിനെ പ്രേരിപ്പിച്ചു. ഈ ഭവനത്തിന്റെ പ്രത്യേകമായ ആത്മീയ അന്തരീക്ഷം പൗലോസിന്റെ പിന്നീടുള്ള യെരുശലേം യാത്രയ്ക്ക് ബലം നൽകുന്ന വിധത്തിലുള്ളതായിരുന്നു. ഫിലിപ്പോസിന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. പൗലോസ് അവിടെ പാർക്കുന്ന വേളയിൽ യഹൂദിയയിൽ നിന്നും അഗബോസ് എന്ന ഒരു പ്രവാചകൻ വന്ന് പൗലോസിന്റെ അരക്കച്ചയെടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടിയിട്ട് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിലേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് സഹയാത്രികരും അവിടെയുള്ള ദൈവജനവും താൻ യെരുശലേമിലേക്ക് പോകരുതെന്ന് അപേക്ഷിച്ചു. എന്നാൽ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരുശലേമിൽ മരിപ്പാനും താൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന നിമിത്തം കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മിണ്ടാതെയിരുന്നു. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് പൗലോസും യാത്രാസംഘവും യെരുശലേമിലേക്ക് പോയി. ആദ്യത്തെ 2 മിഷണറി യാത്രകളും അന്ത്യോക്യയിൽ ആരംഭിച്ച് അന്ത്യോക്യയിൽ തന്നെ മടങ്ങിയെത്തുന്നതായിരുന്നു. എന്നാൽ 3 മിഷണറി യാത്ര അന്ത്യോക്യയിൽ ആരംഭിച്ചുവെങ്കിലും അവസാനിച്ചത് യെരുശലേമിൽ ആയിരുന്നു. യെരുശലേമിലെത്തിയ പൗലോസിന് ആദിത്യം അരുളിയത് നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനായിരുന്നു. പൗലോസിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാരംഭ സഹകാരിയായിരുന്ന ബർണബാസിനെ പോലെ ഇദ്ദേഹവും കുപ്രോസ് ദ്വീപുകാരനായിരുന്നു. യെരുശലേമിൽ സഹോദരന്മാർ പൗലോസിനും കൂട്ടർക്കും വളരെ സന്തോഷകരമായ സ്വീകരണമാണ് നൽകിയത്. പിറ്റേന്നാൾ അവർ യാക്കോവിന്റെ അടുക്കിലേക്ക് കടന്നുപോയി. അവിടെ കടന്നു വന്ന ദൈവജനത്തെ വന്ദനം ചെയ്തുകൊണ്ട് ദൈവം ജാതികളുടെ ഇടയിൽ തങ്ങളെ കൊണ്ട് ചെയ്യിച്ച വൻ കാര്യങ്ങൾ ഓരോന്നായി പൗലോസ് വിവരിച്ച് പറഞ്ഞു. അവർ അത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദീർഘദൂരം സഞ്ചരിച്ച് പ്രതികൂലങ്ങളെ അതിജീവിച്ച് സഭകൾ സ്ഥാപിച്ചും ജനത്തെ ഉറപ്പിച്ചും മടങ്ങിയെത്തിയ യേശുവിന്റെ ഈ മുന്നണി പോരാളിക്ക് വേണ്ടി യെരുശലേമിൽ കാത്തിരുന്നത് ബന്ധനങ്ങളും കഷ്ടതകളുമായിരുന്നു. പ്രതികൂലങ്ങളിൽ കർത്താവ് തന്നെ എപ്രകാരം ഉപദേശിച്ചുവെന്ന് തുടർന്നുള്ള പാഠത്തിൽ നാം പഠിക്കും. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.